Is why there are so many denominations in Christianity.
Christianികളെ അല്ലാത്ത ജനങ്ങളുടെ ഇടയിലെ അവരുടെ മനസ്സിൽ അവർ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ത് ക്രിസ്തീയ ഗോളത്തിൽ ഇങ്ങനെയുള്ള സഭാ വിഭാഗങ്ങൾ ധാരാളമായിട്ട് കാണപ്പെടുന്നു എന്നുള്ളതാണ്.
And even many Christians sometimes think, well, wouldn't it be good if we were all just one church?
ക്രിസ്ത്യാനികൾ പലതും ചോദിക്കാറുണ്ട്, എല്ലാ ക്രിസ്ത്യാനികളും ഒരു സഭയിലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന്.
I want to show you some scriptures from Revelation.
വെളിപ്പാട് പുസ്തകത്തിലെ ചില വേദഭാഗങ്ങൾ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
What happened to the churches planted by the holy apostles of the Lord within about 30-40 years?
വിശുദ്ധ അപ്പോസ്തലനായിരുന്ന പൗലോസിനാൽ സ്ഥാപിതമായിരുന്ന സഭകൾക്ക് തന്നെ 30-40 വർഷങ്ങൾക്കുള്ളിൽ എന്ത് സംഭവിച്ചുവെന്ന് തിരുവചനത്തിൽ എന്ത് പറയുന്നെന്ന് കാണുക.
As far as we know, none of those 11 apostles of Jesus or Paul, none of those 12 ever backslid in their life.
തങ്ങളുടെ ജീവിതകാലത്ത് യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാരായിരുന്ന ആ 11 അപ്പോസ്തലന്മാരും പൗലോസ് പോലും തങ്ങളുടെ ജീവിതകാലത്ത് പിന്മാറ്റത്തിൽ പോയതായിട്ട് നമുക്കറിയില്ല.
എന്നാൽ
കഴിഞ്ഞ 2000 വർഷങ്ങൾക്കുള്ളിൽ പിന്മാറ്റത്തിലായി പോയ ധാരാളം അപ്പോസ്തലന്മാരുണ്ട്.
There are preachers I have heard in India 45 years ago who, when I heard 15-20 years later, they were backslidden.
40 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രവിച്ചിരുന്ന പല പ്രസംഗങ്ങളിലും ഇന്ത്യയിലുള്ളവർ അതിനുശേഷം 10-15 വർഷങ്ങൾക്കുള്ളിൽ പിന്മാറ്റത്തിൽ പോയ കാര്യം എന്റെ കണ്ണിനുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്.
I've seen in my own lifetime people who were really on fire for God when they were younger who have backslidden as they 15-20 years later.
യൗവനക്കാരായിരുന്നപ്പോൾ ദൈവത്തിനായിട്ട് എരിഞ്ഞുകൊണ്ടിരുന്ന പല വിശ്വാസികളും അവരുടെ മധ്യവയസ്കിലേക്ക് കടന്നപ്പോൾ പിന്മാറ്റത്തിൽ പോയ പലരെയും ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്.
I've seen churches like that too.
അങ്ങനെയുള്ള സഭകളും ഞാൻ കണ്ടിട്ടുണ്ട്.
സോ ഇറ്റ്സ് നോട്ട് പെക്യൂലിയർ ടു ദി 20th സെഞ്ചുറി, ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദി ഫസ്റ്റ് സെഞ്ചുറി ടു.
20th നൂറ്റാണ്ടിന്റെ മുഖമന്ത്രിയായിട്ടല്ല ഇതിനെ കാണുന്നത്, ആദിമ നൂറ്റാണ്ടിലും ഇത് സംഭവിച്ചിട്ടുണ്ട്.
ആൻഡ് ഇറ്റ് ഹാപ്പൻഡ് ഇൻ ദി ലൈഫ് ടൈം ഓഫ് ദി അപ്പോസ്റ്റൽസ് ആൾസോ.
അത് അപ്പോസ്തലന്മാരുടെ ജീവിതകാലത്ത് തന്നെ സംഭവിച്ച കാര്യമാണ്.
യു ടേക്ക് ദി ചർച്ച് ഇൻ കൊരിന്ത്, ഫോർ എക്സാമ്പിൾ.
കൊരിന്ത്യ സഭയുടെ കാര്യം എടുക്കാം.
When Paul planted that church and spent 1.5 years there, it was an excellent church.
പൗലോസ് ആ സഭ സ്ഥാപിക്കുകയും അതിനുശേഷം 1.5 വർഷക്കാലം അവനവിടെ താമസിക്കുകയും ചെയ്തപ്പോൾ വളരെ നല്ല സഭയായിരുന്നു.
But some years later, when you read 1 Corinthians, you find that's worse than many denominational churches.
എന്നാൽ അല്പകാലത്തിന് ശേഷം നമ്മൾ 1 കൊരിന്ത്യർ വായിക്കുമ്പോൾ ചില സഭാവിഭാഗങ്ങളെക്കാൾ അത് താഴ്ന്ന നിലവാരം പുലർത്തുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
Churches in Galatia were like that.
ഗലാത്യ സഭയും അവിധത്തിൽ തന്നെയായിരുന്നു.
There were many problems in those first century churches.
ആദിമ നൂറ്റാണ്ടിലുള്ള ആ സഭകളിലും പല പ്രശ്നങ്ങളുണ്ടായിരുന്നു നമ്മൾ വായിക്കുന്നുണ്ട്.
So when people talk about the first century church as a wonderful church,
ആദിമ നൂറ്റാണ്ടിലെ സഭ വളരെ മനോഹരമായ സഭയെന്ന് ജനങ്ങൾ പറയുമ്പോൾ,
I think it may have been a wonderful church for the first 4 or 5 years after Pentecost.
അതെ, പെന്തക്കോസ് നാളിന് ശേഷം ആദ്യ 4-5 വർഷത്തെ കാര്യം മാത്രമാണ്.
We must recognize that backsliding is very natural for a Christian.
ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം പിന്മാറ്റം എന്ന് പറയുന്നത് തികച്ചും സ്വാഭാവികമായ ഒരു കാര്യമാണ്.
The only way to progress in a river that's flowing in the opposite direction is to keep on swimming.
ആ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു നദിക്ക് എതിരായിട്ട് നമ്മൾക്ക് നീന്തി മുന്നേറണമെങ്കിൽ നമ്മൾ നിരന്തരം നീന്തലിൽ ഏർപ്പെടുന്ന വ്യക്തിയായിരിക്കണം.
To backslide, you don't have to turn around and swim the other way. You just got to do nothing.
പിന്മാറ്റത്തിലേക്ക് പോകുവാനായിട്ട് നിങ്ങളെ തിരിച്ചു തന്നെ നീന്തേണ്ട ആവശ്യമില്ല. ആ ഒഴുക്കിൽ നിന്ന് നിങ്ങൾ നിന്ന് കൊടുത്താൽ.
സോ ഇഫ് യു ഡു നത്തിങ് ഇൻ ദ ക്രിസ്ത്യൻ ലൈഫ് യു വിൽ ബാക്ക് സ്ലൈഡ്.
നിങ്ങൾ ഒന്നും ക്രിസ്ത്യൻ ജീവിതത്തിൽ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ മന്മാറ്റത്തിലായി തീരും.
ടു പ്രോഗ്രസ് യു മസ്റ്റ് കീപ് ഓൺ ഫൈറ്റിംഗ്.
മുന്നേറണമെങ്കിൽ നിങ്ങൾ നിരന്തരം ബലാത്കാരേണ പോരാടിക്കൊണ്ടിരിക്കണം.
ഐ ബീൻ എ ക്രിസ്ത്യൻ ഫോർ 48 ഇയേഴ്സ് ആൻഡ് ഐ ഹാവ് ടു കീപ് ഫൈറ്റിംഗ് ടുഡേ അദർവൈസ് ഐ സ്ലിപ് ബാക്ക്.
48 വർഷക്കാലം ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് എന്റെ സാക്ഷ്യം പറയുവാൻ സാധിക്കും, ഞാൻ നിരന്തരം പോരാട്ടത്തിലായിരിക്കേണ്ട ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ഞാൻ പിന്മാറ്റത്തിലാകും.
ഇറ്റ്സ് വെരി ഈസി ടു ബാക്ക് സ്ലൈഡ് വെൻ യു ഫൈൻഡ് യുവർ സെൽഫ് ഫാർ അഹെഡ് ഓഫ് അദർ ക്രിസ്ത്യൻസ്.
മറ്റുള്ള ക്രിസ്ത്യാനികളിൽ നീ ബഹുദൂരം മുമ്പിലായിരിക്കുമ്പോൾ ഈ പിന്മാറ്റത്തിൽ പോവുക എളുപ്പമാണ്.
If you are in the midst of a church where almost everybody is ahead of you spiritually, then you may not have be so much in danger of backsliding.
നീ ആയിരിക്കുന്ന സ്ഥലം സഭയിലെ മറ്റുള്ള സഹോദരന്മാർ നിന്നെ വാത്മീയരായിട്ട് മുൻപന്തിയിലാണെങ്കിൽ നീ പിന്മാറ്റത്തിൽ പോകാനുള്ള സാധ്യത കുറവും വിരളമാണ്.
If you are ahead of them and you are better than people in the other churches, it's very easy to backslide.
മറ്റ് സഭകളുള്ളവരെക്കാളും നീ മെച്ചമാണെന്ന് നിനക്ക് തോന്നുമ്പോൾ നിന്റെ പിന്മാറ്റം വളരെ സാമീപത്താണ്.
And in those early days there were no other churches. In every town there was just one church. Ephesus is one church. Corinth, one church. But that one church was 100 times better than all the heathen around them. These people in the churches, when they went home, they found their life was much better than the people around them.
ആ സഭയിലുള്ളവർ തങ്ങളുടെ ഭവനത്തിൽ പോകുമ്പോൾ തങ്ങളുടെ അയൽവാസികളെക്കാളും അവരുടെ കുടുംബജീവിതം മെച്ചമായിട്ട് അവർ കാണുന്നു.
One of the main ways by which the devil makes Christians backslide is by making them compare their life with the people around them.
ചുറ്റുപാടുമുള്ളവരുമായിട്ട് നമ്മുടെ ജീവിതത്തെ തുലനം ചെയ്യുമ്പോഴാണ് നമ്മൾ പിന്മാറ്റത്തിലേക്ക് പോകാനായിട്ട് ആ ഒരു കാര്യം സാത്താൻ ക്രിസ്ത്യാനികളുടെ ഹൃദയത്തിൽ ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്യും.
So I'll tell you, if you don't want to backslide,
ഞാൻ നിങ്ങൾ പിന്മാറ്റത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ
never compare your life with the lives of people around you.
നിന്റെ ചുറ്റുപാടുമുള്ളവരുടെ ജീവിതവുമായിട്ട് നിന്റെ ജീവിതത്തെ തുലനം ചെയ്യാതെ ഇരിക്കുക.
Believers or unbelievers,
അത് വിശ്വാസികളാണെങ്കിലും അവിശ്വാസികളാണെങ്കിലും,
that's not enough.
അത് മാത്രം പോരാ.
You also positively must compare your life with Jesus Christ every day.
Ella divasavum ninde jeevithathe Yesu Christovumayittu nee thullam cheyidukondirikkuka.
I can give you a written guarantee that if you do that every day, you will never backslide in a single day in your whole life till Jesus comes.
Enikku oru mudrapathrathil ezhuthiya guarantee ayittu parayanayittu sadhikkum. Ningal avidham cheyidavanaanengil ningal orikkalum pinmaattathil pokunna vyaktiyayi theeriyilla.
But you got to do that every day.
Ennal nee thiravum cheyyanda oru avashyam.
But these churches in Revelation 2 and 3, they never compared themselves with Christ.
ഒരുപാട് പുസ്തകത്തിൽ പറയുന്ന ഈ സഭകൾ ഒന്നും തന്നെ അവർ തന്റെ യേശു ക്രിസ്തുവുമായിട്ട് അവരെ തുല്യം ചെയ്തതായിട്ട് കാണുന്നില്ല.
The apostles did that and that's why they never backslid.
അപ്പോൾ സന്മാരം നിരന്തരം ചെയ്തതിനാൽ അവർ പിന്മാറ്റത്തിൽ പോയില്ല.
It's a very simple secret.
അത് വളരെ ലളിതമായ ഒരു രഹസ്യമാണ്.
Compare yourself with Jesus every day, you will never backslide in your whole life.
നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലത്തും നിങ്ങൾക്ക് പിന്മാറ്റത്തിലേക്ക് പോകേണ്ടതായിട്ട് വരികയില്ല. നിരന്തരവും എല്ലാ ദിനവും നിങ്ങൾ യേശു ക്രിസ്തുവുമായിട്ട് നിങ്ങൾ ജീവിതത്തെ തുലനം ചെയ്യുന്നുവെങ്കിൽ,
ആൻഡ് കമ്പയർ യുവർസെൽഫ് വിത്ത് അദർ പീപ്പിൾ ഹൂവെവർ ദേ ആർ ഈവൻ ഗുഡ് ബിലീവേഴ്സ് ആൻഡ് യു വിൽ ബി എ ബാക്ക് സ്ലൈഡർ പ്രീ സൂൺ.
നല്ല വിശ്വാസികളുമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ തുലനം ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഒരു ദിനം പിന്മാറ്റത്തിലായി തീരും.
ടു സിംപിൾ സ്റ്റേറ്റ്മെന്റ്സ്, കമ്പയർ യുവർസെൽഫ് വിത്ത് ജീസസ് ഓർ കമ്പയർ യുവർസെൽഫ് വിത്ത് അദേഴ്സ്.
രണ്ട് ലളിതമായ പ്രസ്താവനകൾ പറയട്ടെ. ഒന്നുകിൽ നിങ്ങളുടെ ജീവിതത്തെ യേശു ക്രിസ്തുവുമായിട്ട് തുലനം ചെയ്യുക, അല്ലെങ്കിൽ വിശ്വാസികളുമായിട്ട് തുലനം ചെയ്യുക.
ഹാവ് യു എവർ ഹേർഡ് എനി അദർ പ്രീച്ചർ ടെൽ യു ദാറ്റ്?
ഇങ്ങനെ ഒരു കാര്യം ഏതെങ്കിലും ഒരു പ്രസംഗം നിങ്ങളോട് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടോ?
ഓൾമോസ്റ്റ് സർട്ടൻ ദാറ്റ് യു നെവർ ഹേർഡ് ഇറ്റ്.
ആരും ഇത് പറഞ്ഞു കാണുകയില്ല എന്ന് ഞാൻ.
ഐ നെവർ ഹേർഡ് ഇറ്റ് ഇൻ 48 ഇയേഴ്സ്.
കഴിഞ്ഞ 48 വർഷക്കാലമായിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല.
ഇറ്റ്സ് സച്ച് എ സിമ്പിൾ തിങ് വൈ ഡിഡ്ന്റ് എനിബഡി ടെൽ മീ ദിസ് 48 ഇയേഴ്സ് അഗോ വെൻ ഐ വാസ് എ യങ് ക്രിസ്ത്യൻ.
ഞാൻ ഒരു ചെറുപ്പക്കാരനായ യുവനക്കാരനായിട്ട് വിശ്വാസിയായിരുന്നപ്പോൾ എന്തേ എന്നോട് ആ 48 വർഷങ്ങൾക്ക് മുമ്പ് ആരും ഇത് പറഞ്ഞില്ല.
ഐ ടെൽ യു വൈ. Because there's hardly anybody following Jesus, and that's why they don't get light on that. So, in Revelation chapter 2, you read about a church in Ephesus. I'm just taking one example. I'll take two examples, the first and the last church. First is Revelation 2. Now the church in Ephesus was a very good church when Paul lived 3 years there. Now this is 35 years later. Or maybe 40 years later. Now in 40 years most churches backslide. Most churches in the history of the world, 40 years is about the maximum they can survive in a certain level.
So,
I mean, I've studied church history in the last 2,000 years, and I'm telling you, as a result of that study, 40 years is about the maximum. So I would never stay in a church denomination that's been more than 40, 50 years in existence. Because it wouldn't have spiritual life. So, now, if it's an independent church, not connected to anybody else, that'll last for 40, 50 years as an independent church. But if it joins, even if it's a new church, but it joins a denomination that's been in existence for 50, 60 years, it'll backslide right from day one. That's why we must emphasize local churches. So that church doesn't backslide if this one does.
See,
the church in Smyrna, verse 8, was just about 40, 50 kilometers from Ephesus, but that didn't backslide. Because these seven churches were not one denomination. If they were a denomination, then the Lord would have told John, just write a letter to the president of that church and he will send it around to all his church members.
No,
there is no president, there is no bishop.
അവിടെ ഒരു പ്രസിഡന്റോ ബിഷപ്പോ ഇല്ലായിരുന്നു.
Each church was led by local elders.
ഓരോ സ്ഥലത്തെയും അവിടുത്തെ മൂപ്പനാൽ
നിയന്ത്രിക്കുന്നു. You have to write to each of them separately because all of their spiritual condition is different.
കാരണം അവിടെ ഏഴ് പേരുടെ ആത്മീയ നിലവാരം വ്യത്യസ്ത സ്ഥലങ്ങളിലായിരുന്നു.
And this is one thing which more than 90% of Christians haven't followed.
ഭൂരിഭാഗം 90% വിശ്വാസികളും പിൻപറ്റാത്ത ഒരു രഹസ്യമാണ് നിയമമാണിത്.
Denominationalism is the easiest way the devil has found to produce backsliders in Christianity.
ലോകത്തിൽ പിന്മാറ്റക്കാരെ സൃഷ്ടിക്കാനുള്ള ഏറ്റവും എളുപ്പ മാർഗമാണ്
ഡിനോമിനേഷൻ. But these churches that the apostles planted, even though they were not a denomination, they had fellowship among each other as independent churches.
സ്വതന്ത്ര സഭകളായി നിൽക്കുമ്പോൾ തന്നെ അപ്പോസ്തലന്മാരാൽ സ്ഥാപിതമായ ഈ സഭകൾ തമ്മിൽ പരസ്പര കൂട്ടായ്മ.
Now this church after 40 years had gone so bad that the Lord was very upset with them. And he says in verse 5, remember from where you have fallen and repent, otherwise I will remove the lampstand from its
place.
Now we need to understand what he means by saying I will remove the lampstand. What is a lampstand? It says here in chapter 1 verse 20, the lampstands, the last part, are the seven lampstands are seven churches. Now John grew up as a Jew, and he had seen in the temple for more than 25 years in Jerusalem.
ഇലെ ദേവാലയത്തിൽ ആ നിലവിളക്ക് കണ്ടിരുന്നവനാണ്.
He had seen a lampstand.
അവൻ ആ നിലവിളക്ക് അവിടെ കണ്ടിരുന്നവനാണ്.
But that lampstand was one lampstand with seven branches.
അത് ഏഴ് ശാഖകളുള്ള നിലവിളക്കാണ് അവനോട് ദർശിച്ചിരുന്നത്.
That is Old Testament.
അത് പഴയ നിയമം.
Denomination. One lampstand, seven branches.
സഭാവിഭാഗത്തെ കുറിക്കുന്നു. അത് ഒരു നിലവിളക്കിന്റെ തണ്ടിൽ ഏഴ് നിലവിളക്ക്.
One headquarters in Jerusalem. All the 12 tribes of Israel come under that.
Jerusalemile oru head office aa 12 gothrangal adine keedil.
There are such old covenant groups today also. Christendom is full. 90% of Christendom is like those old covenant.
90% christian vibhagangalum aa palaye niyamathe pinpattunavaraanu.
One lampstand with maybe 10,000 branches or whatever it is.
Oru nilavalakkinte tandile aaralam shaakopashagalayittu nilkunnu.
You never see that in the New Testament.
Appa pudhiya niyamathil ningal angane kaanunnilla.
It is seven separate lampstands.
Ezhu nilavalakkalayittu vyathyasthamayittulla ezhu nilavalakkal.
And the Lord is the one who stands, chapter 2 verse 1, in the middle of those lampstands and walks among them.
Randavathe adhyayathinte onnamathe vaakyathil parayunnu avan devam adinte naduvil ninnukonde avade nadakkunnu. Avade naduvil nadakkunnu. Yesu Christ.
So, to remove the lampstand from its place means the Lord is saying, and this is what the Lord is saying, that when I walk around these lampstands and I find one of them is really so bad, there's not much hope for it. I'll remove it.
And
there'll be only six there.
So,
what about this group in Ephesus? What happened to it? The Lord does not recognize that anymore as His church.
But
what about the 500 people meeting there? They will still continue having their meetings. And they will always begin their meetings by saying, Lord, you said where two or three are gathered together, there you are in the midst. We thank you that you are in our midst.
Their
singing will be very good.
Their
preaching will be very good. Their talk. Annual conferences will continue.
But
the Lord will not be there from heaven. He doesn't recognize that as a church anymore. Now, here in verse 7, he speaks to those who are overcomers in Ephesus. Those are not the elders, because the elders are backslidden. Maybe some young people there who are overcomers.
You know,
in the most backslidden church, with the most backslidden people, the Lord can still have a few overcomers, individuals in those churches.
So,
even though five of these seven churches were backslidden, each of those five backslidden churches had some overcomers among them. So, how are these people overcomers?
Because,
like I said in the beginning, they are not looking at people, they are looking at Jesus. And so, they are overcomers. And therefore, they are in touch with the Lord. They can sense the Lord's presence.
And
they can sense when the Lord has left. And then he will say, what do you think the overcomers will do then? If the bridegroom walks out of a building, what is the bride supposed to do? The friends of the bridegroom may not go with him, but the bride will definitely go. Haven't you seen in a wedding when the bridegroom walks out, the bride also walks out with him? The friends of the bridegroom may still stay in the hall. Never seen a wedding where the bridegroom walks out and the bride is still standing hanging around with
him.
So when these overcomers recognize that our bridegroom is gone, they may be only 10 out of those 500 in that church. They will leave. And when they leave, what will they do? They won't just go back to their homes. They'll say, we will meet together. And of course, all the other 490 people say, these are backsliders, these are heretics, these are people who have no submission to the elders of the church. They'll say all types of things against them. But they are not bothered. And they won't have such a big building like the other 500 people have. And usually most of these people won't be rich also. So they will meet in some small house, crowded house, they have 10 of them will meet together. But the Lord will be there. And He'll not be in the other church. And now, in Ephesus, there will be two churches. But the Lord is in only one of them. The other will have the big name, First Christian Church in Ephesus. That's the big name they'll have.
അവർ മറ്റുള്ളവർക്കുള്ള ആ ഒരു തലക്കെട്ടെന്താണ് എഫേസസിലെ ആദ്യ ക്രിസ്തീയ സഭ.
These won't have any name like first or second or third or anything like that. In fact, they, in the beginning they probably won't even have a name. We're just meeting together. This is the history of what would have happened in us. So then in 40-50 years this little group of 10 will also become about 400-500. A new generation will come up. And what will happen? Same thing that happened to the first Christian church. The first Christian church has now become about 1500 people. The Lord left that 40-50 years ago. Now this church, which started out well, also backslid. Because it's very difficult for people to be elders and to remain humble servants till the end of their life. They begin to love money, they begin to collect money from people, they love their position and all types of
things. ജനങ്ങളിൽ നിന്ന് പണം സമ്പാദിക്കുകയും അവരുടെ സ്ഥാനത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു.
But because they don't lose their gift of preaching, they continue as elders.
എന്നാൽ അവരുടെ പ്രസംഗത്തിന്റെ ശേഷി നഷ്ടപ്പെടാത്തതിനാൽ അവർ മൂപ്പന്മാരായി തന്നെ തുടരുന്നു.
Don't think that if a person has a gift, he's got an anointing.
ഒരു പ്രസംഗത്തിനുള്ള വരമുള്ളവൻ ആത്മപ്രാപ്തനാണ്, ആത്മവരപ്രാപ്തനാണെന്ന് ചിന്തിച്ചുകളയല്ലേ.
I have met hundreds of thousands of Christians in my life. Very few of them know the difference between gift and anointing.
പരിശുദ്ധാത്മാവിന്റെ അഭിഷേകവും ആ വരങ്ങളും തമ്മിലുള്ള വ്യത്യാസം അറിയാവുന്നവർ വളരെ വളരെ കുറവാണ്.
Do you know the difference?
നിങ്ങൾക്കറിയുമോ എന്താണ്?
If somebody were to ask you, what's the difference between gift and anointing?
ആ ആത്മാഭിഷേകവും ആ പ്രസംഗ കഴിവുള്ള ഒരു കഴിവും തമ്മിലുള്ള വ്യത്യാസം എന്ന് നിങ്ങൾ ആരോട് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും?
I never knew it in my early days.
എന്റെ യൗവനകാലത്തെ എന്റെ ആദ്യകാലങ്ങളിൽ എനിക്കും ഇതറിയില്ലായിരുന്നു.
Most of the things in my life I had to find out by myself by reading the Bible.
ഞാൻ തിരുവചനം വായിച്ചതുകൊണ്ടാണ് എന്റെ ജീവിതത്തിലെ പല കാര്യങ്ങളും ഞാൻ മനസ്സിലാക്കിയത്.
And I'll make it very simple to you.
ഞാൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ ലളിതമായിട്ട് പറഞ്ഞു തരട്ടെ.
Do you believe the devil has got supernatural abilities?
സാത്താന് അത്ഭുതങ്ങളായിട്ടുള്ള സിദ്ധികളുണ്ടെന്നുള്ളവരെ നിങ്ങൾക്കറിയുമോ?
Yes or no? So many things.
ധാരാളം സിദ്ധികൾ അവരുണ്ട്.
Do you know who was the first person in the Bible to bring fire down from heaven?
ആകാശത്തു നിന്നും താഴേക്ക് അഗ്നി കൊണ്ടുവന്ന ആദ്യത്തെ വ്യക്തി ആരാണെന്ന് അറിയുമോ?
Not Elijah. Job chapter 1. The devil brought fire down.
യോബിന്റെ ഒന്നാം അധ്യായത്തിലെ സാത്താൻ അത് കൊണ്ടുവന്നതായിട്ട് കാണുന്നു.
Job lived long before Moses.
മോശയ്ക്കും വളരെ കാലം മുമ്പാണ് യോബ് ജീവിച്ചത്.
Job is the first book of the Bible written.
ബൈബിളിലെ തിരുവചനത്തിന്റെ ആദ്യത്തെ പുസ്തകമാണ് യോബിന്റെ പുസ്തകം.
Moses wrote Genesis many years later.
അതിന് വളരെ കാലങ്ങൾക്ക് ശേഷമാണ് മോശ ഉത്പത്തി പുസ്തകം.
And if you have seen a demon possessed person, I mean, I've seen demon-possessed people who have such tremendous strength. I remember a woman, so demon-possessed. I mean, 4 or 5 people couldn't hold her down. What strength she had.
ഭൂതബാധിതരായിരുന്നവർക്ക് അധികം ശക്തിയുള്ളതായിട്ട് നിങ്ങൾ അറിയണം. ഞാൻ കണ്ടിട്ടുണ്ട് ഒരു ഭൂതബാധിത ഒരു സ്ത്രീയെ 4-5 പേർ പിടിച്ചിട്ടും അവൾ വളരെ ശക്തിയുക്തം കുതിറി മാറുന്നത്.
When the demon was cast out, she became a helpless woman again.
ആ ഭൂതത്തെ പുറത്താക്കിയതിന് ശേഷം അവളെ ബലഹീനയായ ഒരു സ്ത്രീയായിട്ട് ഞാൻ കണ്ടു.
So we see that devil can give supernatural abilities to people. It's not only God who could give supernatural strength to Samson. The devil can give that.
ദൈവത്തിന് മാത്രമല്ല ശിംശോനെ ആ അഭൂതമായ ശക്തി കൊടുത്ത ദൈവത്തെ പോലെ തന്നെ സാത്താനും ജനങ്ങൾക്ക് ഇതുപോലുള്ള ശക്തി കൊടുക്കാനുള്ള കഴിവുണ്ട്.
He has gifts.
വരങ്ങളുണ്ട് അവന്.
When did he get them? After he became the devil or before?
അവൻ സാത്താനായതിനു ശേഷമാണോ അവൻ ആ വരങ്ങൾ ലഭിച്ചത്?
When do you think God gave it to him?
എപ്പോഴാണ് പിശാചിനെ ലൂസിഫറിനെ ആ വരങ്ങൾ ദൈവം കൊടുത്തതെന്ന്?
You have to fast and pray to find out the answer to
that. അതിനെ പറയുക ഞാൻ നിങ്ങളെ ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ?
God would never have given gifts to the devil after he backslid and became the devil.
ഇമാറ്റത്തിൽ പോയ ഒരു സാത്താനായതിനു ശേഷമല്ല ദൈവം അവനെ ആ വരങ്ങളെ കൊടുത്തത്.
It was given to him before.
അവനെ ആ ഒരു അവസ്ഥയിൽ വരുന്നതിന് മുൻപായിട്ട്.
Then the question comes, why didn't God take it away when he left?
അപ്പോൾ ചോദ്യം ഉദിക്കുന്നു, എന്തേ അവനിൽ നിന്നും അവൻ വീണുപോയപ്പോൾ ദൈവം അത് തിരിച്ചു വാങ്ങിയില്ല?
Supposing you have given birthday gifts every year to somebody.
നിങ്ങളെ എല്ലാ ജന്മദിനത്തിന് ഒരാൾക്ക് സമ്മാനം കൊടുക്കുന്നു ചിന്തിക്കുക.
And one day it becomes your enemy.
അവൻ ഒരു നാൾ നിന്റെ ശത്രുവായി തീർന്നു.
Will you go to his house and say, please return all the birthday gifts I gave you?
അവന്റെ ഭവനത്തിൽ പോയിട്ട് നീ പറയുമോ, ഞാൻ നിന്റെ ജന്മദിനത്തിന് തന്ന എല്ലാ സമ്മാനങ്ങളും തിരിച്ചു തരിക?
Even you will not do it. Where will God do such a thing?
നിങ്ങൾ പോലും ചെയ്യാത്തപ്പോൾ ദൈവത്തിന് എങ്ങനെ ചെയ്യുവാനായിട്ട് സാധിക്കും?
As in Romans 11 it says the gifts and callings of God are without any change of mind. He doesn't change his mind on these things.
So,
I want you to see Ezekiel
28
where it says here about Satan before he became the devil when he was the head of the angels.
ദൂതന്മാരുടെ തലവനായിരുന്നപ്പോഴത്തെ ആ അവസ്ഥ ഇവിടെ പ്രതിപാദിക്കുന്നു.
Ezekiel 28:14. You were the anointed cherub who covers and I placed you there.
നീ ചിറകുപടർത്തുന്ന മറയ്ക്കുന്ന കരുവാകുന്നു, ഞാൻ നിന്നെ വിശുദ്ധ പർവ്വതത്തിൽ ഇരിക്കുന്നു, നീ അഗ്നിവേദനകളെ സഞ്ചരിച്ചു പോകുന്നു.
But then by your pride your heart was lifted up, verse 17, and you profaned and then I cast you out.
17-ാമത്തെ വാക്യത്തിൽ നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം നികളിച്ചു, എന്നിട്ട് അത് ഞാൻ നിന്നെ അവിടുന്ന് തള്ളിയിട്ടു എന്ന് പറയും.
So he was anointed once upon a time.
ഒരു കാലത്ത് അവൻ അഭിഷിക്തനായിരുന്നു.
And in the English it's clearer than the Malayalam. You were once upon a time the anointed cherub.
ഇംഗ്ലീഷ് പരിഭാഷയിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ടുണ്ട്. നീ അഭിഷിക്തനായിരുന്ന ഒരു ചെരുവായിരുന്നു എന്നാണ് ഇംഗ്ലീഷ് കുറച്ചുകൂടെ വ്യക്തമായി.
You are not that now.
എന്നാൽ നീ ഇപ്പോൾ അങ്ങനെയല്ല.
You're not anointed now.
Na di pol abhishiktanalla.
But you still have the gifts.
Na nalak ippolum varam.
So here is the number one example.
Ibide aanu adinulla magudu udaharanamayittulla.
Well, the person, we don't know whether Lucifer was his name, that's the Latin word, but whoever it, whatever his name was, the one who became the devil was anointed, but he's still got the gifts now without the anointing.
Lucifer nanu avante peru namukariyilla nal angane aayittana satan aayittunavan idinu veedunnathinu munpe avan abhishiktanayirunnu.
Now today can you recognize a preacher who has gifts but no anointing?
Nal abhishekam illatha oru aa prasangiye ningalku thirichariyuvanayittu sadhikkunnundo ennu
most Christians can't.
Oru bhagam Christianeyarku sadhyamalla.
They think if a person speaks well he's anointed.
Nannayittu samsarikkunnavar abhishiktanaanennu avar chindichu.
Or he can heal the sick, he's anointed.
Avan aa rogasthu devugale saukhyamaakkunnengil avar chindikkavar
abhishikam. You know Romans Matthew 7:22-23 where Jesus said there's some people who cast out demons, I mean who heal the sick will go to hell. Many, not just one or two. Why? They had the gift but lost the anointing. That means once upon a time when they were really sincere they sought God and God gave them the gift of healing.
വിശുദ്ധരായിരുന്നപ്പോൾ ദൈവത്തിന്റെ മുഖം അന്വേഷിച്ചപ്പോൾ അവർക്ക് രോഗശാന്തിയുടെ വരം ദൈവം നൽകി.
They continue to exercise it.
അവർക്കത് അത് പ്രയോഗിച്ചുകൊണ്ടേ അവർ മുൻപോട്ട്
പോയിക്കൊണ്ടിരിക്കുന്നു.
ആ അഭിഷേകം അവൻ നിന്ന് പോയി, എന്നാൽ ആ വരം അവിടെ നിൽക്കുന്നു.
Shall I tell you what Christians need to know more than anything else in this day?
ഈ കാലഘട്ടത്തിൽ ക്രിസ്ത്യാനികൾ അറിയേണ്ട ഏറ്റവും പ്രധാനമായ ഒരു കാര്യം എന്തെന്നറിയാമോ?
Is to recognize who has a gift without anointing.
ആ അഭിഷേകമില്ലാത്ത വരപ്രാപ്തരെ തിരിച്ചറിയേണ്ട ആവശ്യമുണ്ട്.
You know what anointing means?
അഭിഷേകം എന്നാൽ എന്തെന്ന് അറിയുമോ?
Okay, let me ask you, do you know what Christ means?
ക്രിസ്തു എന്താണെന്ന് നിങ്ങൾക്ക് അറിയുമോ?
What is the meaning of the word Christ?
ക്രിസ്തു എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്?
Anointed, that's right.
അഭിഷിക്തൻ എന്നാണ്.
So the word Christian comes from Christ.
ക്രിസ്തു എന്നുള്ള വാക്കിൽ നിന്നാണ് ക്രിസ്ത്യാനി ഉത്ഭവിക്കുന്നത്.
It, the Bible says in Romans 8, if you don't have the spirit of Christ, you don't belong to him. So anointed means I have the spirit of Christ, the anointed one.
അഭിഷിക്തൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവുള്ളവൻ എന്നാണ്.
Gift is different.
വരം മറ്റൊന്നാണ്.
Completely different from anointing.
അഭിഷേകത്തിൽ നിന്നും വരം തികച്ചും വിഭിന്നമാണ്.
If I am anointed, I'll have grace in my life.
യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുള്ളവനാണെങ്കിൽ എന്റെ ജീവിതത്തിൽ കൃപയുണ്ടാകും.
ഈവൻ ഇഫ് ഐ ഡോണ്ട് ഹാവ് ദ ഗിഫ്റ്റ് ഓഫ് ഹീലിംഗ് ദാറ്റ് മാൻ ഹാസ്.
വേറൊരു വ്യക്തിക്കുള്ള രോഗശാന്തി വരും ഇല്ലെങ്കിലും
ഓർ ദ ഗിഫ്റ്റ് ഓഫ് പ്രീച്ചിംഗ് ദാറ്റ് സംബഡി എൽസ് ഹാസ്.
മറ്റുള്ളവനെ പോലെയുള്ള പ്രസംഗിക്കാനുള്ള കഴിവില്ലെങ്കിലും എനിക്ക് കൃപയുണ്ടാകും.
Don't you think a person can be anointed without having a gift of preaching?
ആ പ്രസംഗിക്കാൻ കഴിയാത്ത ആ കൃപയുള്ള ഒരു സഹോദരനെ കണ്ടുകൂടെ?
Sure. I have met sisters who don't preach but have an anointing upon their life.
പ്രസംഗിക്കാത്ത സഹോദരിമാരെ ഞാൻ കണ്ടിട്ടുണ്ടെന്നാൽ അവർ തികച്ചും അഭിഷിക്തരുമായിട്ടുണ്ട്.
There's a lot of difference between these two. And when Christians don't distinguish between these two,
ee karyangal christyanigal parasparam manasilakkunnilla,
they will be deceived.
Avar vanjitharayikkum.
So an elder brother in Ephesus can continue to be an elder brother even though he's lost the anointing.
മൂപ്പനായി തന്നെ ഇരിക്കുകയും അവന്റെ അഭിഷേകം നഷ്ടപ്പെട്ടും
ഇരിക്കും.
അവന്റെ വരങ്ങൾ
നഷ്ടമാകുന്നില്ല.
അവൻ പ്രസംഗിക്കുകയും അവന്റെ ഉണ്ടായിരുന്ന വരങ്ങളൊക്കെ അവൻ മറ്റുള്ളവരുടെ പേർ പ്രയോഗിക്കുകയും ചെയ്യും.
ഹിസ്റ്ററി ഹാസ് ടോട്ട് അസ് ദാറ്റ് ദ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ഗോഡ്സ് പീപ്പിൾ ഡോണ്ട് ഹാവ് ഡിസേർൺമെന്റ്.
നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് ഭൂരിഭാഗം ക്രിസ്ത്യാനികൾക്കും ആ വിവേചനം എന്നുള്ള കാര്യമില്ല.
ദ മെജോറിറ്റി ആർ ഓൾവേസ് റോങ്.
ഭൂരിഭാഗം എല്ലായ്പ്പോഴും തെറ്റായിരിക്കും ചിന്തിക്കുന്നത്.
In Noah's time, 8 people were right, all the rest of the world were wrong.
നോഹയുടെ കാലത്ത് 8 പേർ മാത്രമായിരുന്നു സത്യം നേരായിട്ടുള്ളത് ചിന്തിക്കുകയും ബാക്കിയുള്ള ജനങ്ങൾ മുഴുവനും ഇവരുടെ വിചാരങ്ങൾക്ക് വിരുദ്ധമായി ചിന്തിച്ചു.
At the borders of the promised land, 12 spies went in, 10 of them were wrong and only 2 were right.
ഭാഗത്തെ കനാൻ ദേശത്തെ കുറിച്ച് നോക്കാൻ പോയിരുന്ന ആ അവരിലെ 12 പേരിൽ പോയവരിൽ 2 പേർ മാത്രമേ സത്യം സംസാരിച്ചുള്ളൂ. 10 പേരും അതിനെതിരായിട്ട്
പറഞ്ഞു.
ഉടനീളം പരിശോധിച്ചു കഴിഞ്ഞാൽ ഭൂരിഭാഗം എല്ലായ്പ്പോഴും തെറ്റാണ് പറഞ്ഞിരുന്ന് കാണുവാൻ സാധിക്കും.
ഞാൻ ക്രിസ്ത്യാനികളല്ലാത്തവരെ കുറിച്ചല്ല. They were God's people, all redeemed by the blood of the Lamb, 600,000 people who came out of Egypt. But out of the 600,000 people, 2 were right, Joshua and Caleb, all the others were wrong. Imagine that. Only 2 were right out of 600,000, the majority. 6 lakhs of people were wrong.
6 ലക്ഷം പേരിൽ രണ്ടേ രണ്ട് പേർ മാത്രം സത്യം വിശ്വസിക്കുന്നു. ഭൂരിപക്ഷം
വ്യാജമാണ്. And it's always been like that in history.
ചരിത്രം പരിശോധിച്ചാൽ എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയായിരുന്നു.
Today the largest church is the Roman Catholic Church. You all believe that they are the only ones who got the truth.
സത്യസഭ എന്ന് പറയുന്ന മണവാട്ടി സഭ എന്ന് പറയുന്ന കത്തോലിക്ക സഭയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു.
In the history of the last hundreds and thousands of years, no church can equal the Roman Catholic Church in size.
വലിപ്പത്തിലെ റോമൻ കത്തോലിക്ക സഭയുടെ വലിപ്പത്തിലേക്ക് ഉള്ള ഒരു സഭ പോലും ലോകത്തിൽ എങ്ങുമില്ല.
Some individual believers among them, but I would never join that system.
അവരുടെ വിശ്വാസികളായ ചിലർ കാണും, എന്നാൽ ആ ഒരു വ്യവസ്ഥയോടെ എനിക്ക് ചോദിച്ചു പോകാൻ സാധ്യമല്ല.
So when you seek to join a church which has been in existence for a long time, which is respectable, which has got a number of people, you are making a wrong choice.
നാളുകളായിട്ട് സ്ഥാപിതമായിരിക്കുന്ന ഒരു സഭ, ധാരാളം വിശ്വാസികളുടെ സഭയിലേക്ക് ചേരുവാൻ നിങ്ങൾ തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിങ്ങൾ തെറ്റായ തീരുമാനത്തിലേക്കായിരിക്കും. കാരണം നിങ്ങൾക്ക് അവിടെ പോകുന്നത് അവിടെ ധാരാളം വിശ്വാസികളുണ്ടെന്നുള്ള കണക്കിലാണ്.
My father went there, my grandfather went there.
Yeah, karmani ende appanum ende muttachanum avade poyadanallo.
Would you send your children to school your grandfather studied in?
Ningale muttachan padicha school like ninde kunjungala ningal ippol paranjayikku.
Why not? Your grandfather studied there, maybe your father studied there.
Ninde vidavum muttachanum padicha stalamalle endukonda ninde magane avade aikkathathu?
When your wife is sick, would you admit her in the same hospital your grandmother was admitted in?
Ninde bhari kasum aagumbol ninde mudumuttachiye kondu poyirunna adhe aashupathrilek ende avade kondu pogathu?
You say there are better schools, better hospitals today.
മെച്ചമായ സ്കൂളുകളും മെച്ചമായ ആശുപത്രികളും ഇന്നിവിടെ ഉണ്ടല്ലോ.
There are better churches too.
അതുപോലെ നല്ല മെച്ചമായ സഭകളും.
Why are we careful when it comes to schools and hospitals?
എന്തുകൊണ്ടാണ് സ്കൂളും ആശുപത്രിയും വരുമ്പോൾ നമ്മൾ വളരെ സൂക്ഷ്മതയുള്ളവരാകുന്നത്?
Because we love education and we love good health.
കാരണം ആരോഗ്യത്തെയും വിദ്യാഭ്യാസത്തെയും നമ്മൾ ഇഷ്ടപ്പെടുന്നു.
But when it comes to spiritual things, we are not so careful.
എന്നാൽ ആത്മീയ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ നമ്മൾ അത്രയും ഉത്സുകരല്ല.
So what would the overcomers in Ephesus have done? They would have started another church. After 40, 50 years, they would have backslidden and a third church would have come up.
So
when you see the history of 2,000 years, that is how all these denominations were. And the Bible says, God says, it has to be like that.
അത് അവിധം തന്നെയായിരിക്കണമെന്ന് തിരുവചനം പറയുന്നു.
Why?
എന്തുകൊണ്ട്?
Why should there be so many denominations?
എന്തുകൊണ്ടാണ് ഇത്രയും സഭാവിഭാഗങ്ങൾ?
Let me read to you. 1 Corinthians 11.
1 കൊരിന്ത്യർ 11-ാം അധ്യായം.
There must be many denominations because they will only thus those who are approved will become manifest and evident.
1 കൊരിന്ത്യർ 11:18. നിങ്ങളിൽ കൊള്ളാകുന്ന വെളിവാകേണ്ടതിന് നിങ്ങളുടെ ഇടയിൽ ഭിന്നപക്ഷങ്ങളും ഉണ്ടാകേണ്ടതുണ്ട്.
Those days it was only divisions, today it has become denominations.
അന്നെ ഭിന്നതകൾ മാത്രമായിരുന്നു, ഇന്ന് സഭാ വിഭാഗങ്ങൾ.
And it says there must be.
അത് അവിധത്തിൽ തന്നെ ആയിരിക്കണം.
Because when people are compromising the truth, those who are overcomers won't continue with that.
സത്യത്തിന് വേണ്ടി നിൽക്കാതെ പുതുവരുത്തിന്റെ ആത്മാവിൽ പോകുമ്പോൾ ജയാളികൾ അവിടെ നിന്ന് വിട്ടുപോകുന്നു.
I saw a book written by a Catholic priest in Bangalore.
ബാംഗ്ലൂരിൽ കത്തോലിക്ക പുരോഹിതനാൽ എഴുതപ്പെട്ട ഒരു പുസ്തകം ഞാൻ
വായിച്ചു. One of the things that the Roman Catholic Church is doing is Indianizing the church.
ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭാരതീകരിക്കുന്നു.
This Indianizing very often becomes Hinduizing.
ഭാരതീകരണത്തിന്റെ ഒരു മുഖമുദ്ര എന്തെന്നാൽ അതിനെ ഹിന്ദുവൽക്കരിക്കുന്നതിന്റെ തുല്യമാണ്.
I saw this book written by a Roman Catholic priest. His picture is there at the back with the collar and all that.
കത്തോലിക്ക പുരോഹിതൻ എഴുതിയ പുസ്തകമാണെന്ന് അദ്ദേഹത്തിന്റെ വേഷവിധാനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി.
And the front there's a picture of Jesus.
അതിന്റെ പുറം ചട്ടയിൽ യേശുക്രിസ്തുവിന്റെ ഒരു രൂപം പോലത്തെ
a seven hooded serpent over his head.
ആ പടത്തിന് മുകളില് ഒരു ഏഴ് തലയുള്ള സർപ്പം.
This is Indianization.
അതാണ് ഭാരതീകരണത്തിന്റെ ഒരു ലക്ഷണം.
And it's written inside in Revelation, it says about the sevenfold Holy Spirit.
എഴുതിയിരിക്കുന്നു, ഒളിപ്പാട് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട് ഏഴ് തരത്തിലുള്ള പരിശുദ്ധാത്മാവിനെ കുറിച്ച്.
What do you do? Stay in such a church?
അങ്ങനെയുള്ള സഭയിൽ നിങ്ങൾ നിൽക്കുമോ?
It may not be so bad in some of the others.
സഭകളിലെ അത്രത്തോളം മോശമായിരിക്കില്ല.
But overcomers will look for the truth.
എന്നാൽ ജയാളികൾ സത്യത്തിനായിട്ട് സത്യം അന്വേഷിച്ചുകൊണ്ടിരിക്കും.
Not for numbers.
അവർ എണ്ണത്തിലല്ല.
Joshua and Caleb decided to stick with each other even though 600,000 people were on the other side.
600,000 ആൾക്കാർ മറ്റു മറുപക്ഷത്ത് നിൽക്കുമ്പോഴും യോശുവയും കാലേബും തനിച്ചു നിൽപ്പാനായിട്ട് ഇഷ്ടപ്പെട്ടു.
It was like that in Jesus' time. Or before that in King Saul's time.
ശൗലിന്റെ കാലത്തും അത് തന്നെയായിരുന്നു.
David had a few people with him, but the majority were with Saul.
ഭൂരിഭാഗവും ശൗലിന്റെ പക്ഷത്തായിരുന്നു. ദാവീദിന്റെ കൂടെ ഉണ്ടായിരുന്ന എണ്ണം തുലോം വിരളമായിരുന്നു.
The anointing was on David.
എന്നാൽ അഭിഷേകം ദാവീദിന്റെ പക്കലായിരുന്നു.
But the wealth and the position and the big buildings and the palace were with Saul.
എന്നാൽ കൊട്ടാരവും രാജ്യവും സാമ്രാജ്യവും സ്വത്തും.
So those who look for those things will be with Saul.
ആ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നവർ ശൗലിന്റെ കൂടെ ആയിരിക്കും.
You know, there are many advantages in being in a good big denomination.
Christianity. വിഭാഗത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ പല പല അഡ്വാൻറ്റേജസ് ഉണ്ട്.
If you want to be sponsored for Christian Medical College Vellore, you have to be in one good big established denomination.
മെഡിക്കൽ കോളേജ് നിങ്ങളുടെ മകനെ മകൾക്ക് ഒരു അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു സഭാ വിഭാഗത്തിലായിരിക്കണം.
You can't be in these little new groups. They have no CMC Vellore doesn't recognize all those.
Christian Medical College Vellore ഇങ്ങനെയുള്ള ചെറിയ സഭാ വിഭാഗങ്ങളെ ഒന്നും അംഗീകരിക്കുന്നവരല്ല.
So when people are looking for some earthly benefits, you know which church they will choose.
ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളാണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യമെങ്കിൽ ഏത് സഭയിൽ പോകണമെന്നുള്ളത് നിങ്ങൾക്ക്.
King Saul's time, if you wanted earthly benefits, you don't join David, you join Saul.
സൗലിന്റെ കാലത്തും ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളാണ് ഇതിന്റെ ലക്ഷ്യമെങ്കിൽ നിങ്ങൾ ദാവീദിന്റെ
പക്ഷം
ലഭ്യമായിരുന്നാലും കാര്യമില്ല, ഞങ്ങൾക്ക് ആത്മീയ സമ്പത്താണ് വേണ്ടതെന്ന് പറഞ്ഞവർ ദാവീദിന്റെ
പക്ഷം.
യേശുക്രിസ്തുവിന്റെ കാലത്തും അത് തന്നെയായിരുന്നു.
The established synagogues with the great people there.
They
were the majority.
വ്യവസ്ഥാപിതമായിട്ടുള്ള സിനഗോഗിലെ അവരെ ഭൂരിഭാഗമായിരുന്നു, അവരുടെ കൂടെയായിരുന്നു കൂടുതൽ ജനങ്ങളും.
But here was this carpenter from Nazareth.
എന്നാൽ നസറായിരിക്കുന്ന യേശുക്രിസ്തു എന്ന പേരുള്ളവൻ.
He had a few fishermen and some poor people hanging around with him. They didn't even have a building to meet in.
മുക്കുവന്മാരും ദരിദ്രരായിരുന്ന ചിലർ അവന്റെ കൂടെ നടക്കുന്ന അവർക്ക് യോഗം കൂടാനായിട്ട് ഒരു സ്ഥലം പോലും ഇല്ല.
Meet under the trees or on a mountain side.
അവരെ ആ മരമുകളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൃക്ഷം ചൂട്ടിൽ.
Who wants to be with them?
അവരുടെ കൂടെ ആയിരിക്കാൻ ആരാഗ്രഹിക്കുന്നു?
You may say, if I were there, I would have been with them.
ഇന്ന് പറയും ഞാൻ അന്ന് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കൂടെ ഞാൻ പോകുമായിരുന്നു.
That can be very easily tested by what you join today.
ഇന്ന് നീ എവിടെ ആയിരിക്കുന്നു എന്നുള്ളതിന്റെ ആ വെളിച്ചമാണ് നീ അന്ന് എവിടെ ആയിരിക്കും എന്നുള്ളത്.
You know, the Pharisees also told Jesus, if we were there living those days, we would not have killed the prophets.
പരീശന്മാരും പറഞ്ഞു, ഞങ്ങൾ അന്ന് ആ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ പ്രവാചകന്മാരെ കൊല്ലുകയില്ലായിരുന്നു.
But they killed the prophet who was there, who came to them at that time.
അവിടേക്ക് വന്ന ആ പ്രവാചകനെ അവർ കൊല്ലുന്നു.
It's very easy to admire, John Wesley was a great man of God. It's very easy to admire a mighty man of God who lived 100 years ago. Because he's got nothing to do with you. He's in a grave today. And if you were living in his time, there's no proof that you would join him. Because all these great men of God were rejected and hated and persecuted, and you know, they had to run from city to city to survive. Very few people had their eyes open to see the anointing of God is there.
അഭിഷേകം അവനുണ്ട് എന്നുള്ളത് കാണുവാനുള്ള കണ്ണുകൾ തുറന്നിട്ടുള്ള ആൾക്കാർ വളരെ വളരെ വിരളമാണ്.
You know, the church is called the body of Christ.
കർത്താവിന്റെ സഭ യേശുക്രിസ്തുവിന്റെ ശരീരമായിട്ടുണ്ട്.
Why?
എന്തുകൊണ്ടാണ്?
It was a new name in the New Testament.
പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ സഭയ്ക്ക് ഒരു പുതിയ പേരാണ്.
Bride is not a new name.
മണവാട്ടി എന്നുള്ളത് ഒരു പുതിയ പേരാണ്.
Israel was called the bride of Jehovah.
യഹോവയുടെ മണവാട്ടിയായിട്ടാണ് ഇസ്രായേലിനെ വിളിച്ചിരുന്നത്.
Kings, the kingdom of priests, that in Exodus Israel is also called that.
ഇസ്രായേലിലും ആ പുരോഹിതന്മാരുടെ രാജ്യം എന്ന് വിളിക്കുന്നുണ്ട്.
And church is also called.
But പുതിയ നിയമത്തിന്റെ സഭയ്ക്ക്
one name of the church, body, is never found in the Old Testament.
പഴയ നിയമത്തിലെ ഒരിടത്തും കാണാത്ത ഒരു പേരാണ് പുതിയ നിയമത്തിൽ സഭയ്ക്ക് കൊടുത്തിരിക്കുന്നത്.
Body,
ശരീരം,
body of Christ.
ക്രിസ്തുവിന്റെ ശരീരം.
Why is it called the body of Christ?
എന്തുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ക്രിസ്തുവിന്റെ ശരീരമാണ്?
Because we are supposed to do the same thing that the physical body of Christ did for 33 years on this earth.
33 varshakala ee bhoomiyude parappil nadana yesu christuvinte shariram cheyda adhe pravarthi inda sabhayayittu nammal cheyyanum.
What did the physical body of Christ do?
Endayirunnu yesu christuvinte shariram
manifested God to the nation of Israel.
Israel rajyathine devathe pradhanam cheyyayirunnu aa shariram cheyathu.
He was a witness to his father.
Avante pidavinte sakshiyayittu avanodu nindu.
What is the body of Christ supposed to do?
Kathavinte shariramana sabha inna
manifest the true Jesus to the world around us by our life and our words and our home life and everything.
നമ്മുടെ ജീവിതം കൊണ്ട്, നമ്മുടെ വാക്ക് കൊണ്ട്, നമ്മുടെ കുടുംബ ജീവിതം കൊണ്ട് യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുക
എന്നതാണ്.
ആ ദ്രവ്യത്തിന്റെ, പണത്തിന്റെ കാര്യത്തിൽ നമ്മുടെ ആ ആറ്റിറ്റ്യൂഡ്.
Every preacher is supposed to represent Christ.
എല്ലാ പ്രസംഗിയും യേശു ക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുക.
Because he stands up in front in a platform.
അവനെ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുമ്പിൽ നിൽക്കുന്നു.
Whenever I listen to these television preachers,
ഈ ടെലിവിഷൻ പ്രസംഗരെ ഞാൻ ശ്രദ്ധിക്കുമ്പോൾ,
all these preachers who stand up on platforms,
വലിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് പ്രസംഗിക്കുന്നവരെ ഞാൻ ശ്രമിക്കുമ്പോൾ,
അൺകോൺഷ്യസ്ലി ഐ ഓട്ടോമാറ്റിക്കലി കമ്പയർ ദം വിത്ത് ജീസസ്.
അബോധാവസ്ഥയിൽ അവരെ അറിയാതെ തന്നെ യേശുക്രിസ്തുമായിട്ട് അവരെ തുല്യം ചെയ്യുന്നു.
ബിക്കോസ് ഹി സപ്പോസ്ഡ് ടു റെപ്രസെന്റ് ജീസസ്.
കാരണം അവൻ യേശുക്രിസ്തുവിനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്.
ദാറ്റ് ഈസ് വാട്ട് ഹസ് പ്രൊട്ടക്റ്റഡ് മീ ഫ്രം എ ലോട്ട് ഓഫ് ഡിസീവേഴ്സ്.
പല വഞ്ചനയിൽ നിന്നും എന്നെ രക്ഷിച്ചിട്ടുള്ള, വഞ്ചകന്മാരിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമാണത്.
വെൻ ഐ സീ ഹിം സ്റ്റാൻഡിംഗ് ദയർ ആൻഡ് സേയിങ് യു മസ്റ്റ് ഗിവ് മീ മണി.
യേശുക്രിസ്തു അവിടെ നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ എനിക്ക് പണം നൽകണമെന്ന്.
Is that Jesus?
അതെ, യേശുക്രിസ്തു ആണോ?
Asking people, come on, God will bless you if you give me money. നിങ്ങൾ
എനിക്ക് പണം തന്നാൽ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും എന്ന്
പറയുന്നു. For my ministry.
എന്റെ ശുശ്രൂഷയ്ക്ക് നിങ്ങൾ പണം തരിക.
I say that's not Jesus at all.
അതെ, യേശുക്രിസ്തു അല്ലേയല്ല.
Or supposing he has a lot of political leaders sitting on the platform with him.
ധാരാളം രാഷ്ട്രീയ നേതാക്കൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇരിക്കുന്നു.
Can I imagine Jesus having Herod and Pilate and all sitting on the platform supporting his ministry?
പീലാത്തോസും ഹെരോദയും ഒക്കെ ഇരിക്കുന്ന ഒരു ആ ഒരു പ്ലാറ്റ്ഫോമിൽ യേശുക്രിസ്തു എന്ന്
പ്രസംഗിക്കുന്നു. Then they get some unconverted bishop to come and lead in prayer.
ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഒരു വീണ്ടും ജനം പ്രാപിക്കാത്ത ഒരു ബിഷപ്പിനെ വിളിച്ചു.
I mean, that's like Jesus saying now Caiaphas will come and open in prayer before I speak.
യേശു പറയുന്നത് പോലെയാണ്, കയ്യാഫാവ് ഇപ്പോൾ മുമ്പോട്ട് വന്ന് പ്രാർത്ഥിച്ച് യോഗം തുടങ്ങും.
I immediately picture that and I said, this can't be the real Jesus,
definitely.
Or the other day I saw someone on television, where this Christian TV, where they say, see, here is an aeroplane, we need to buy this, and if you give us money we can buy it for my travel.
ഇതാ ഇവിടെ ഒരു എയർപ്ലെയിൻ കാണുന്നു, വിമാനം കാണുന്നു, എന്റെ യാത്രക്കായിട്ട് ഞാൻ ഇത് വാങ്ങാൻ ആഗ്രഹിക്കുന്നു, അതിന് നിങ്ങൾ പണം നൽകുക.
And if you give me 40,000 rupees, it is in India.
ഇന്ത്യയിൽ നടന്നൊരു കാര്യമാണ്.
If you give me 40,000 rupees, I'll write your name on the plane and I'll pray for you whenever I travel.
40,000 രൂപ നിങ്ങൾ എനിക്ക് നൽകിയാൽ നിങ്ങളുടെ പേര് ഇതിൽ ആലേഖനം ചെയ്യുകയും ഞാൻ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും.
This is not a story. I've got the video clip with me.
അതെ, ഞാൻ കഥയല്ല, ഇതിന്റെ വീഡിയോ ക്ലിപ്പ് എന്റെ പക്കൽ ഉണ്ട്.
And I thought, you know, I do automatically, I compare with Jesus.
പെട്ടെന്ന് ഞാൻ ഇത് യേശുക്രിസ്തുവായിട്ട് തുലനം ചെയ്തു.
So I think of Jesus getting up and saying, see, I have to travel from Galilee to Jerusalem quite often, and I'd like to buy a 4-horse chariot.
എനിക്ക് യാത്ര ചെയ്യേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് ഞാൻ ഒരു കുതിരവണ്ടി മേടിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു.
ബിക്കോസ് ഇറ്റ്സ് ഡസ്റ്റി ആൻഡ് ടയറിംഗ് ടു കം. It takes very slow also walking all the way from Galilee to Jerusalem. So we're going to take collection today for me to buy a chariot so that I can travel. This is for God's work. And I'll write your name on that chariot and I'll pray for you every time I travel in that chariot. Why doesn't that type of thought occur to you when you hear all these things? Shall I tell you the truth? You have not seen the real Jesus. You are deceived yourself. That's why these people deceive you. How is it they can't deceive me? I have seen the real Jesus from the Bible. I'm not criticizing anybody. I don't mention any names in any of my messages.
ഞാൻ ആരെയും വിധിക്കാനില്ല, ആരെയും വിമർശിക്കുന്നില്ല. ഞാൻ ആരുടെയും പേര് എന്റെ സന്ദേശത്തിൽ
പറഞ്ഞു.
യേശുക്രിസ്തുവിന്റെ നാമമാണ്, നിങ്ങൾ അവനുമായിട്ട് നിങ്ങളെ തുലനം ചെയ്യുക.
That's how the overcomers recognized in Ephesus, our elder brother has lost the anointing. And that is how 40 years later the young people in the new church recognized their elders had lost the anointing
also. And
another 40-50 years later the third church, the young people would recognize their elders have lost the anointing. It's the same old story throughout history. The doctrine remains the same. But people who didn't love money 40 years ago have started loving money. They love their position. They bought property and they are the chairman of the trust running all this property.
വസ്തുവകൾ വാങ്ങിക്കൂട്ടുന്നു, അവരുടെ ആ ട്രസ്റ്റിന്റെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുന്നു.
How many people learn from all these?
ഈ കാര്യങ്ങളിൽ എത്ര പേർ പാഠം പഠിക്കും?
And then they, since they have built up their ministry themselves,
തങ്ങളാൽ തന്നെ സ്ഥാപിതമായിരിക്കുന്ന ആ ശുശ്രൂഷ കണ്ടപ്പോൾ,
train up their sons to take over that ministry.
അവരുടെ മകനെ അവരെ ആ ട്രെയിൻ ചെയ്തു ആ ശുശ്രൂഷ ഏറ്റെടുപ്പാനായി.
It's like the apostle Peter saying, I've got a son, I'm going to train him up to be the next apostle after me.
എനിക്കൊരു മകനുണ്ട്, ഞാൻ എന്റെ ഭരണശേഷം ഇത് അവൻ ഏറ്റെടുക്കാനായിട്ട് അവനെ ഞാൻ പരിശീലിപ്പിക്കുന്നു.
Can you imagine all the apostles doing that?
എല്ലാപോസ്തന്മാരും അങ്ങനെ ചെയ്തു എന്ന് വിശ്വസിക്കാൻ ചിന്തിക്കാൻ പറ്റുന്നുണ്ട്.
Training up their own children to take over their ministry.
അവരുടെ ശുശ്രൂഷ ഏറ്റെടുപ്പാനായിട്ട് തന്റെ മക്കളെ അഭിഷേപിക്കുന്നു.
That means it doesn't go from anointing to anointing. The next anointing may be to a totally different person, not even your son.
അഭിഷേകം ഒരു തലത്തിൽ നിന്നും വേറെ തലമുറയിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ മകനായിരിക്കില്ല, വേറൊരു വ്യക്തിയിലായിരിക്കാം.
It's very often it is somebody else.
പലപ്പോഴും അത് വേറൊരു വ്യക്തിയിലായിരിക്കും.
But all around in Christendom, in America, in India, I see it's a son who takes over.
അമേരിക്കയിൽ ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള കാര്യം, മകൻ അപ്പന്റെ ശുശ്രൂഷ.
Are you blind to all this?
ഈ കാര്യത്തിൽ നിങ്ങൾ അന്ധരാണോ?
You just sit back and say, oh, there must be God.
നിങ്ങളത് പിന്നോക്കം മാനേജറിന് ചിന്തിക്കുവോ?
That's not God at all.
അത് ദൈവത്തിന്റെ പ്രവൃത്തി അല്ലേയല്ല.
You know, that's Saul. Saul was so eager that Jonathan should take over the ministry from him that he wanted to kill David when he saw the anointing was on David.
Adi Saulane Jonathan tande sthana valangiripanayitte avan aagrahichathonde abhishiktanayirunna Davide kolluvan shramichu.
It's written in scripture, but are you blind to it?
Adu thiruvadanathil ezhuthirikkiye ningal innu andarayi thudirunnuvo?
You don't hear messages like these nowadays, right?
Ningalulla sandeshangal ningal ee kaalathu kettunna viralamayittayi.
Everything is written in scripture.
Ella thiruvadanathil rekhapaduthirikkum.
Take the church in Laodicea, Revelation chapter 3. See, here was a church where the elder was God's mouthpiece.
14
onwards. The elder was the mouthpiece of God. You know, there are certain people whom God anoints to be his mouthpiece, to be his prophets.
തന്റെ പ്രവാചകന്മാരായിരിക്കാൻ തന്റെ വായായിരിക്കാൻ ദൈവം ചില സഹോദരന്മാരെ അഭിഷേകം ചെയ്യുന്നു.
The Lord told that to Jeremiah, to Moses, I'm going to be with your mouth and you're going to be my mouth.
മോശയോടും യിരെമ്യാവിനോടും യഹോവ കൽപ്പിക്കുന്നു, നീ നിന്റെ വായോട് കൂടെ ഞാൻ ഇരിക്കുമെന്ന്.
But here the Lord tells the elder in Ephesus, Laodicea.
ലവദോക്കയിലെ സഭയിലെ മൂപ്പന്
Verse 16, I'll spit you out of my mouth.
ഞാൻ എന്റെ വായിൽ നിന്നെ ഉമ്മിണ്ട് കളയും എന്നാണ് പറഞ്ഞത്.
You're not going to be my mouthpiece
anymore. വായായിട്ട് ഇവിടെ ഇരിക്കില്ല.
What will the overcomers do when that happens?
ഇത് സംഭവിക്കുമ്പോൾ ജയാളികൾ എന്ത് ചെയ്യും?
They will leave the church in Laodicea.
ലവദോക്കയിലെ സഭ അവർ വിട്ടുപോകും.
So just like the same thing happened in Ephesus, same thing would happen in Laodicea.
And
same thing will happen in 100 other places where the old church is sort of died out
spiritually.
And the word of the Lord is there has to be such a division because those who are approved have to become manifest. Approved means what? Those who are really seeking to follow Jesus. Not those who are asking people to give them money to buy a chariot because I want to travel from
them.
There's a world of difference. It's the Spirit of Christ that shows me whether there's an anointing on a person or not. Gift can be there even if he's the devil.
And
it's not only the devil, even demons have got gifts. And the agents of Satan have got gifts. Even though they may use the name of Jesus. You know, Jesus said that people who cast out demons in my name, I will send them to hell. In Matthew 7, 22 and 23.
They are not
doing it in some other person's name.
അവർ വേറൊരു വ്യക്തിയുടെ പേരിലല്ല ഇത് ചെയ്യുന്നത്.
Why?
എന്തെന്നാൽ,
let me paraphrase his words.
ഞാൻ ഇങ്ങനെ പാരഫ്രൈസ് ചെയ്യുന്നു.
Depart from me.
എന്നെ വിട്ടുപോകുക.
You who did not live holy lives.
വിശുദ്ധ ജീവിതം ജീവിക്കാത്തവരെ എന്നെ വിട്ടുപോകുക.
So what do we see is important in the last day?
ഈ അന്ത്യനാളുകളിലെ ആ ഗൗരവമായിട്ട് നമ്മൾ കാണേണ്ട കാര്യം എന്താണ്?
What was your attitude to sin?
പാപത്തോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ
attitude എന്താണ്? What was your attitude to holiness?
വിശുദ്ധിയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ attitude എന്താണ്?
And that's very practical.
വളരെ പ്രായോഗികമായ കാര്യമാണ്.
So I told you I compare every preacher I listen to with Jesus.
ഞാൻ കേൾക്കുന്ന ഓരോ പ്രസംഗിയെയും യേശുക്രിസ്തുവായിട്ട് ഞാൻ തുലനം ചെയ്യുന്നു.
Not whether he is perfect.
അവൻ പൂർണ്ണനാണോ എന്നുള്ള കാര്യത്തിലല്ല.
Nobody is perfect.
ആരും പൂർണ്ണരല്ല.
Nobody in the world is totally free from sin.
ലോകത്തിൽ ആരും തന്നെ പരിപൂർണമായിട്ട് പാപത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചവരല്ല.
Paul was not.
പൗലോസ് പോലും.
He says, I've not yet attained.
അവനും പറയുന്നു, ഞാൻ ഇപ്പോഴും പ്രാപിച്ചിട്ടില്ല.
In other words, nobody has reached the top of the mountain to become like Jesus.
യേശുക്രിസ്തുവിനെ പോലെ ആയി തീരാനുള്ള ആ കൊടുമുട്ടയുടെ ദീർഘയിൽ ഇതുവരെ ആരും എത്തിച്ചേർന്നില്ല.
All I want to know is the man climbing the mountain. That's all I want to know.
ഞാൻ അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അവൻ ആ കൊടുമുടിയിലേക്ക് കയറ്റത്തിന്റെ പാതയിലാണോ?
Or is he going down the mountain? If you want to climb a mountain, are you going to follow those who are coming down or those who are going up? You tell me.
നിങ്ങൾ ഒരു പർവ്വതത്തിൽ കയറാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഇറങ്ങുന്നവരുടെ കൂടെ ആയിരിക്കുമോ നിങ്ങൾ, അതോ കയറുന്നവരുടെ കൂടെ ആയിരിക്കുമോ?
Who are you going to follow?
നിങ്ങൾ ആരെയാണ് പിന്തുടരാനായിട്ട് പോകുന്നത്?
I want to follow those who are climbing, not those who are going down. I'm not looking for people who are on top of the mountain. There's only one person at the top of the mountain, it's Jesus. That's all. Nobody ever was perfect on this earth.
But
I see a few people climbing.
Paul
and John and
the apostles.
And a few people in my lifetime I've seen like that. I've never met a man who was at the top of the mountain. Only Jesus.
But
when Paul said, follow me as I follow Christ, what did he mean?
I'm
pressing on towards perfection.
ഞാൻ ആ പൂർണ്ണതയിലേക്കായിരുന്നു.
I haven't yet attained there.
ഇതുവരെ ഞാൻ പ്രാപിച്ചില്ല.
But you can follow me.
എന്നാൽ നിങ്ങൾക്ക് എന്നെ
പിന്തുടരാം. Because I'm going up. I'm not going down.
കാരണം ഞാൻ ആ കയറ്റത്തിന്റെ പാതയിലാണ്, താഴേക്കല്ല.
What does it mean going up and not going down?
എന്താണ് അർത്ഥമാക്കുന്നത്? ഞാൻ മുകളിലേക്ക് പോകുന്നു, ഞാൻ താഴേക്കല്ല എന്നുള്ളത്.
That means I'm more free from the love of money today than I was 20 years ago.
20 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആയിരുന്ന ദ്രവ്യാഗ്രഹത്തിൽ നിന്നും ഞാൻ ഇപ്പോൾ കൂടുതൽ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു.
I'm more free from the love of money today than I was 1 year ago.
ഒരു വർഷത്തിന് മുമ്പ് ഞാൻ എത്രത്തോളം ദൈവത്തോട് ആ സ്നേഹമുണ്ടായിരുന്നു, അതിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യം പ്രാപിച്ചു.
I have more victory over anger than I had 20 years ago and I have more victory over anger than I had 1 year ago.
ഒരു വർഷം മുമ്പ് ഉണ്ടായിരുന്നതും മേലായിട്ടുള്ള കോപത്തിന്മേൽ
സേവനിക്കുന്നുണ്ട്. I'm more free from lusting with the eyes than I was 20 years ago, and I'm more free from the lust of the eyes than I was 1 year ago.
ഒരു വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നതുമായുള്ള കണ്ണുകൊണ്ട് മോഹിക്കുന്നതിനുള്ള കാര്യത്തിൽ എനിക്ക് മോചനം പ്രാപിച്ചുകൊണ്ടേയിരിക്കുന്നു.
I'm closer to the Lord than I was 1 year ago.
ഒരു വർഷത്തിന് മുമ്പ് ഞാൻ ആയിരുന്ന അവസ്ഥയിൽ നിന്നും ദൈവത്തോട് ഞാൻ അടുത്തിരിക്കുന്നു.
I have understood the humility of Jesus more today than I knew 1 year ago or 5 years ago.
ഒരു വർഷത്തിന് മുമ്പ് അഞ്ച് വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിൽ അധികമായിട്ട് യേശുക്രിസ്തുവിന്റെ താഴ്മ ഞാൻ കുറച്ചുകൂടി പഠിച്ചിരിക്കുന്നു.
And you can see that in the person's life.
അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും.
I want to follow such people.
അങ്ങനെയുള്ള ജനങ്ങളെ വ്യക്തികളെ അരികവിപ്പാൻ
ഞാൻ. I don't want to follow people who are prouder today than they were 10 years ago.
10 വർഷത്തിന് മുമ്പ് ഉണ്ടായിരുന്നതിലും അധികം നിഗളികളായിരുന്ന ഒരു വ്യക്തിയെ.
How many people have seen like that among preachers?
There
was a time when they were unknown people and they were gladly mixed with everybody. Now 20 years later they are so important and big and rich.
20 വർഷത്തിന് ശേഷം അവരെ പ്രാധാന്യമുള്ളവരും പ്രസിദ്ധരും ആ ധനവാന്മാരും ആകുമ്പോൾ
they build huge buildings with other people's money.
മറ്റുള്ളവരുടെ പണം കൊണ്ട് അവർ വലിയ കെട്ടിടങ്ങൾ കെട്ടുന്നു.
That's not the same as a businessman who has worked with his own hands and built a house with his own money.
അത് ഒരു ബിസിനസ്സുകാരൻ തന്നെ ജോലി ചെയ്ത് തനിക്കായിട്ട് ഒരു ഭവനം പണിയുന്നത് പോലെ അല്ലത്.
When I see that,
ഞാൻ അത് കാണുമ്പോൾ,
and next door to him a pastor who has built with somebody else's money, to me one is earthly, the other is hell.
അത് ഒരു പാസ്റ്റർ തന്റെ മറ്റുള്ളവരുടെ പണം കൊണ്ട് ഒരു ബിസിനസ്സുകാരൻ പണിതിരിക്കുന്ന പോലെ ഒരു വീട് പണിയുമ്പോൾ എനിക്കത് കാണുമ്പോൾ ഒന്ന് ഭൗതികവും ഒന്ന് നരകവുമായിട്ടാണ്
കാണുന്നത്.
നിങ്ങൾ അങ്ങനെ ഇതിനെ കാണാൻ ആഗ്രഹിക്കുന്നു.
Most people don't.
പലരും അങ്ങനെയായിട്ട്
Did Jesus do it?
He
never did it.
അവന് ഒരിക്കലും അങ്ങനെ ചെയ്തില്ല.
People gave him money. A lot of rich women gave him money in Luke chapter 8.
ലൂക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുന്ന ധനികയായ സ്ത്രീകൾ യേശുക്രിസ്തുവിന് പണം കൊടുത്തതിനെ കുറിച്ച്.
But he never used that money to build a house for himself.
അവന് വേണ്ടി ഒരു ഭവനം പണിയാൻ അവൻ ഉപയോഗിച്ചതായിട്ട് കാണുന്നു.
He never even used that money to go and live in a hotel.
അവൻ ഒരു ഹോട്ടലിൽ പോയി താമസിക്കാൻ പോലും ആ പണം ഉപയോഗിച്ചില്ല.
I remember years ago reading John chapter 7 last verse. You know, after a busy day preaching, John 7 was a festival time where Jesus went and preached at the festival in Jerusalem. His home was in Capernaum. He didn't have any home in Jerusalem. But he had come to Jerusalem to preach. And it says here, after the message, after all the preaching session was over, have you read this verse? John 7:53. Read it. Everybody went to their own house, but Jesus went to the Mount of Olives.
അങ്ങനെ ഓരോരുത്തരും താൻ താന്റെ വീട്ടിൽ പോയി. യേശുവോ ഒരു മലയിലേക്ക് പോയി.
The devil was very clever in putting a chapter division there so that people don't notice.
കർത്താൻ വളരെ തന്ത്രപൂർവ്വം ആ ചാപ്റ്റർ വിഭാഗിച്ചപ്പോൾ അത് രണ്ടായിട്ട് എഴുതി. കാരണം ജനങ്ങൾ അത് ആദ്യം ഒന്നിച്ചു വായിച്ചു.
You know, when John wrote his gospel, he didn't divide it up into chapters and verses.
അത് എഴുതിയപ്പോൾ അത് അധ്യായമോ ആ വാക്യങ്ങളോ ആയിട്ട് വിഭജിച്ചില്ല.
Everybody went to their own house, but Jesus went to the Mount of Olives.
അങ്ങനെ ഓരോരുത്തരും താൻ താന്റെ വീട്ടിൽ പോയി. യേശുവോ ഒരു മലയിലേക്ക്
പോയി. Because a lot of trees there, Mount of Olives. He could sleep there under the trees at night. I asked the Lord once. I said, Lord, why did you go to sleep under the trees? I mean, there was so much money in the bag of Judas Iscariot. You could have taken a room in an inn and be refreshed because you had to go and preach the next day again. Because it says in verse 2, early in the morning, he came again to the temple to preach. Where was he sleeping the previous night? Under the trees. I tell you, it made me weep. When I read that, I said, Lord, how you lived on this earth. And I'm supposed to be your representative. Please help me to be a good example. To present the real Jesus and not this counterfeit Jesus that's being preached by preachers today.
ഇന്നത്തെ കാലത്ത് പ്രസംഗിക്കപ്പെടുന്ന വ്യാജ യേശുക്രിസ്തുവിനെയല്ല, സത്യമായിട്ടുള്ളവൻ യേശുക്രിസ്തുവിനെ പ്രതിധാനിച്ച് എന്നെ സഹായിക്കണമേ എന്ന് ഞാൻ
പ്രാർത്ഥിച്ചു.
ദൈവം എന്നോട് പറഞ്ഞു,
Ask, why didn't you use the money that was in the bag?
എന്തുകൊണ്ട് നിന്റെ കയ്യിലുള്ള പണം നീ അങ്ങനെ ഉപയോഗിച്ചുകൂടാ?
And the Lord said,
കർത്താവ് പറഞ്ഞു,
a lot of that money was given by poor people.
ധാരാളം പേരും എനിക്ക് ആ പണം തന്നത് ദരിദ്രരായിട്ടുള്ളവരുടെ പണമാണ്.
Who could not afford to stay in a hotel themselves.
ഒരു ഹോട്ടലിലോ ഒരു സത്രത്തിലോ അവർക്ക് താമസിപ്പാനായിട്ടുള്ള കഴിവുള്ളവരല്ല എനിക്ക് ആ പണം തന്നത്.
And though I used that money to buy food, etc., I would never use it to go and live in a hotel.
എന്റെ ആഹാരത്തിന് വേണ്ടി ഞാൻ അത് ഉപയോഗിക്കാം, എന്നാൽ ഒരു ഹോട്ടലിൽ തങ്ങുവാൻ ഞാൻ ആ പണം ഉപയോഗിക്കില്ല.
Do you hear the Lord explaining scripture to you like that?
അങ്ങ് അവിധത്തിൽ ഇരുവചനം നിങ്ങൾക്ക് വെളിവാക്കി തരുന്ന ഒരു ദൈവത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ?
God speaks to us today.
ദൈവം നമ്മളോട് തിരുവചനത്തിലൂടെ സംസാരിക്കുന്നുണ്ട്.
He's not a dead God who doesn't speak.
അവൻ സംസാരിക്കാത്ത ഒരു മൗനിയായ ഒരു ദൈവമല്ല.
It's not some new revelation outside scripture.
അത് തിരുവചനത്തിന് വെളിയിലുള്ള ഒരു പുതിയ വെളിപ്പാടല്ല.
It's in scripture, but you got to meditate on it to understand.
തിരുവചനത്തിലുള്ളതും നിങ്ങൾ ധ്യാനിക്കുമ്പോൾ വെളിപ്പാക്കി തരുന്നതുമായ ഒരു സത്യമാണ്.
So in every generation God raises up a testimony to present the real Jesus. That's the main reason.
ഓരോ തലമുറയിലും യഥാർത്ഥ യേശുവിനെ പ്രതിധാനം ചെയ്യാനായിട്ട് ഒരു തലമുറയെ അവൻ എഴുന്നേൽപ്പിക്കും.
The whole purpose of the church is to lift up Christ.
ആ സഭയുടെ ആ എല്ലാം ആയിട്ടുള്ള ഉത്തരവാദിത്വം യേശുവിനെ ഉയർത്തി കാണിക്കുക എന്നുള്ളതാണ്.
Whenever anybody looks at you,
ആരെങ്കിലും നിങ്ങളെ നോക്കുമ്പോൾ,
let me take an illustration.
ഞാൻ ഈ ഒരു ഉദാഹരണം,
when somebody looks at you,
ഒരാൾ നിങ്ങളെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ,
do they look at your head or they look at your hands and your feet and your body?
അവർ നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളെ മൊത്തമാണ് നോക്കുന്നത്, നിങ്ങളുടെ കൈകളും കാലുകളും നിങ്ങളുടെ വിരലുകളുമാണോ നോക്കുന്നത്?
I look at you, I look at your head.
ഞാൻ നോക്കുമ്പോൾ നിങ്ങളുടെ മുഖത്തേക്കാണ് ഞാൻ നോക്കുന്നത്.
That is the whole body works to show the head to others.
സകല ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും ശിരസിനെ ഉയർത്തി കാണിക്കാനായിട്ട് ആണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.
That's what the church is supposed to do.
സഭ അവിധത്തിലാണ് പ്രതിധാനം ചെയ്യുന്നത്.
We cover up our whole body.
നമ്മൾ നമ്മുടെ ശരീരഭാഗങ്ങൾ വസ്ത്രത്താൽ മറയ്ക്കപ്പെടുന്നു.
You hardly see any part of my body.
നിങ്ങൾക്ക് എന്റെ ശരീരത്തിന്റെ വളരെ കുറച്ച് ഭാഗങ്ങളെ
കാണാൻ കഴിയും.
ഞാൻ നിങ്ങളുടെ തല കാണാൻ, എന്റെ മുഖം.
This is the calling of the church.
സഭയുടെ വിളി ഇതാണ്.
To show Christ.
യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കുക.
What a shameful thing it is when the church is not lifting up Christ.
യേശുക്രിസ്തുവിനെ ഉയർത്തി കാണിക്കാത്ത ഒരു സഭ എന്ന് പറഞ്ഞാൽ എത്ര
ലജ്ജാകരമായ അവസ്ഥ. The real Jesus.
സത്യമായതാണ്.
Wherever that is not being done,
യഥാർത്ഥമായ യേശുക്രിസ്തുവിനെ ആ പ്രവൃത്തിയുടെ പ്രതിധാനം ചെയ്യാത്ത ഇടങ്ങളിലൊക്കെ,
God starts a new testimony.
ദൈവം ആ ഒരു പുതിയ തുടക്കത്തെ തുടങ്ങും.
That is our calling.
അതാണ് നമ്മുടെ വിളി.
Let's pray.
നമുക്ക് പ്രാർത്ഥിക്കാം.
Heavenly Father,
സ്വർഗീയപിതാവേ,
help us to hear these truths not as theories but something we have to put into practice in our life.
ഈ സത്യങ്ങളെ ഞങ്ങൾ ഒരു തിയറി ആയി തീരാതെ ഞങ്ങളുടെ പ്രായോഗിക ജീവിതത്തിൽ സത്യമായി തീരാൻ നീ സഹായിക്കണം.
യേശുവിന്റെ
നാമത്തിൽ പ്രാർത്ഥിക്കുന്നു.